2024 ആഗസ്റ്റ് 4 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. കർമ്മത്തിന്റെ കുരുക്കും കർമ്മയോഗവും അമൃതകരണം. മാതാ അമൃതാനന്ദമയി ദേവി എഴുതുന്നു, ലോകത്തെ ഒട്ടുമിക്ക പേരും കർമ്മങ്ങളിൽ മുഴുകി കഴിയുന്നു. അവർ അതിന്റെ ഫലം ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഗ്രഹിച്ച ഫലം സിദ്ധിക്കും, അപ്പോൾ സന്തോഷമുണ്ടാകും. ചിലപ്പോൾ ലഭിക്കില്ല, അപ്പോൾ ദുഃഖമാകും. ചെയ്തത് സത്കർമ്മമാണെങ്കിൽ പുണ്യവും ദുഷ്കർമ്മമാണെങ്കിൽ പാപവും ഉണ്ടാകും. അതിന്റെ ഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരും. കർമ്മഫലത്തിലോടുള്ള ആസക്തി അധികമായാൽ മനഃശാന്തി നഷ്ടമാകും. കർമ്മം ചെയ്യുമ്പോഴും അതിനുശേഷവും കർമ്മത്തിന്റെ ഫലം എന്താകുമെന്ന ചിന്ത മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പല വിധത്തിൽ ബന്ധന കാരണമായ കർമ്മത്തെ തന്നെ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമാക്കി മാറ്റുന്നതാണ് കർമ്മയോഗം. ഒരു കഥ ഓർക്കുന്നു. ഒരാൾ സദ്യക്കായി പോയി, കുറേയധികം നെയ്യ് കഴിച്ചു. അടുത്ത ദിവസം അയാൾക്ക് അജീർണം ബാധിച്ചു. വേദന സഹിക്കാനാവാതെ അയാൾ വൈദ്യരെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് നെയ്യ് കൊണ്ടുവരൂ, ഞാൻ ഒരു മരുന്ന് തയ്യാറാക്കി തരാം. ഇത് കേട്ട രോഗിക്ക് ആശ്ചര്യമായി. വൈദ്യരെ, നെയ്യ് അധികം കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത്, ഇനിയും നെയ്യ് കഴിക്കണോ? എന്നാൽ വൈദ്യർ നിർബന്ധിച്ചതുകൊണ്ട് അയാൾ മനസ്സില്ലാ മനസ്സോടെ നെയ്യ് വാങ്ങിക്കൊണ്ടുവന്നു. വൈദ്യർ അതിൽ ചില ഔഷധങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക ക്രമത്തിൽ രോഗിക്ക് നൽകി. അയാളുടെ അസുഖം ഭേദമാകുകയും ചെയ്തു. ഇതുപോലെ മനുഷ്യർ അശ്രദ്ധയോടും തെറ്റായ മനോഭാവത്തോടും ചെയ്യുന്ന കർമ്മങ്ങൾ അവന്റെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. അവന്റെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയും കർമ്മം തന്നെയാണ്. കർമ്മത്തിന് പിന്നിലുള്ള മനോഭാവം ശരിയായാൽ പിന്നെ കർമ്മം അപകടകാരിയല്ല, അത് തനിക്കും ലോകത്തിനും ഉപകാരമായി തീരും. ചിലപ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ പ്രയത്നിച്ചാലും ഉദ്ദേശിച്ച ഫലം കിട്ടാറില്ല. ഒരു കൃഷിക്കാരൻ നല്ലവണ്ണം അധ്വാനിച്ച് കൃഷി ഇറക്കി. വിളവെടുക്കാൻ പാകമായപ്പോൾ പേമാരി വന്ന് സകലതും നശിച്ചു. കർമ്മഫലം നമ്മുടെ പ്രയത്നത്തെ മാത്രമായിരിക്കില്ല ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈശ്വരനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യാൻ ഭഗവാൻ ഗീതയിൽ ആവശ്യപ്പെടുന്നത്. വ്യക്തികളോടും വസ്തുക്കളോടുമുള്ള ബന്ധമാണ് പലപ്പോഴും നമ്മുടെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇതിനുള്ള അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഏറ്റവും പരിചയസമ്പന്നനായ ഒരു സർജൻ പോലും ഭാര്യയുടെയോ കുഞ്ഞിന്റെയോ ശസ്ത്രക്രിയ നടത്താൻ ധൈര്യപ്പെടുകയില്ല. നീതിമാനായ ഒരു ന്യായാധിപൻ കൊലക്കേസിൽ മുഖ്യപ്രതിയായ സ്വന്തം മകന്റെ വിധി എഴുതുവാൻ തയ്യാറായെന്ന് വരില്ല. വ്യക്തികളോടും വസ്തുക്കളോടുമുള്ള ബന്ധം നമ്മുടെ കാര്യക്ഷമതയെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ കർമ്മമല്ല നമ്മെ ബന്ധിക്കുന്നത്, കർമ്മത്തിലുള്ള അഭിമാനവും ഫലേച്ഛയുമാണ്. ഏറ്റവും കാര്യക്ഷമമായി കർമ്മം ചെയ്യുവാനും അതേസമയം കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങാതിരിക്കുവാനുള്ള മാർഗവുമാണ് കർമ്മയോഗം. കർമ്മത്തിന്റെ ഫലം തന്റെ കയ്യിലല്ലെന്നും താൻ ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണെന്നും കർമ്മയോഗിക്കറിയാം. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം ഏതായാലും അയാൾ അത് ഭംഗിയായി നിർവഹിക്കുന്നു. ഫലം എന്തുതന്നെയായാലും അത് ഈശ്വര നിശ്ചയമായി സ്വീകരിക്കുന്നു. ഏറ്റവും പ്രായോഗികമായി കർമ്മം ചെയ്യുവാനും അതോടൊപ്പം പരമലക്ഷ്യമായ മോക്ഷത്തിലേക്ക് മുന്നേറാനുമുള്ള മാർഗമാണ് കർമ്മയോഗം.